ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലിൻ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അയാൾ തിരിഞ്ഞുകിടന്ന് തലകുലുക്കി. ജോ പിന്നിലേക്ക് നീങ്ങി. അയാൾ കയ്യിലിരിക്കുന്ന കത്തിയുമായി അവന്റെ നേരേക്ക് ചാടി. ജോ നിലത്തുനിന്നെഴുന്നേറ്റ് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. നിലത്തേക്ക് വീണ അയാളുടെ മുഖത്തേക്ക് ഓടിപ്പോയി ജോ ചവിട്ടി. അയാൾ എഴുന്നേറ്റ് ജോയെ തള്ളിമാറ്റി. തനിക്ക് നേരെ ഓടിവരുന്ന അയാൾ കത്തികൊണ്ട് വീശിയപ്പോൾ ജോ കുനിഞ്ഞുപോയി. അയാളുടെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് മുഖത്തിരിക്കുന്ന മാസ്ക് വലിച്ചു മാറ്റാൻ ശ്രമിച്ചതും അയാൾ അവൻ്റെ ഇരു കൈയും പിടിച്ച് തിരിച്ചു. ജോ തലകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ശക്തിയായി ഇടിച്ചു. കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചതും ജോ അയാളുടെ കഴുത്തിൽ ഇറുകെ പിടിച്ചു. അവൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടിയപ്പോൾ അയാൾ നിലത്തേക്ക് കത്തി കുത്തിയിറക്കി അവൻ്റെ കൈ പിടിച്ചു മാറ്റി എഴുന്നേറ്റ് ഓടി. ജോ പിന്നാലെ ഓടി. അയാളുടെ മുമ്പിലേക്ക് വന്ന കാറിൽ അയാൾ ഓടിപ്പോയി കയറി. കാർ അകലേക്ക് മറിഞ്ഞു. ജോ അലറി. ജോ വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുപോയി. ആരാണ് അവൻ? എന്റെ കാശിയുടെ അടുത്തേക്ക് അവൻ ഓടി വരുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്റെ നിൽക്കു വരുന്നു. ആരാണവൻ? ജോ തരിച്ചു നിൽക്കു തന്നെയായിരുന്നു. അവൻ വേഗം ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോയി. ആ, നീ വന്നോ? മഴ നനഞ്ഞാവ് വരികയെന്ന് അമ്മച്ചിക്ക് അറിയായിരുന്നു. ഇങ്ങോട്ട് വായോ, അമ്മച്ചി തോർത്തി തരാം. വേണ്ടമ്മച്ചി, ഞാൻ തോർത്തിക്കോളാം. അവൻ തല തോർത്തുമ്പോഴും അയാൾ ആരെന്ന് ഓർത്ത് തന്നെ സ്റ്റെയർ കയറി. നീ ഒന്നും കഴിക്കണില്ലേ മോനെ? അമ്മച്ചി താഴെന്ന് ചോദിച്ചു. വേണ്ടമ്മച്ചി, ഞാൻ കിടക്കാൻ പോവാ. അവൻ ഒരു നിമിഷം നിന്നു. അമ്മച്ചി, അമ്മച്ചി! അവൻ മുകളിൽ നിന്ന് ഉറക്കി വിളിച്ചു.
എന്താടാ വിളിച്ചു കൂണേ?
അതെ, ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, ഇറങ്ങാണെങ്കിൽ എന്നെ വിളിച്ചേക്കണേ.
ഞാൻ കിടക്കാൻ പോവാ മോനെ.
ജോക്ക് അമ്മച്ചി പുറത്തേക്ക് പോകുമോ എന്ന് പേടിയുണ്ടായിരുന്നു. മിണ്ടാപ്രാണികളോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പശുവിനെ ആടിനെയും പോയി നോക്കുന്ന അവരുടെ ശീലമായിരുന്നു. അവറ്റങ്ങളെ നോക്കാൻ ജോലിക്കാരുണ്ടെങ്കിലും അമ്മച്ചി ഉറക്കത്തിനിടയിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കും. ജോ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി. അവരൊറ്റയ്ക്ക് ഇടത്താൻ അവന് തോന്നിയില്ല. ജോ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി.
നീ എന്താടാ പുറത്തേക്ക് നോക്കിയിരിക്കണേ?
അമ്മച്ചി ബെഡിൽ കിടക്കുമ്പോൾ അവനോട് ചോദിച്ചു.
ഷാനു എവിടെ അമ്മച്ചി?
അവന്റെ കാര്യമൊന്നും പറയണ്ട, നേരത്തെ വരാത്തവനാണ്. പക്ഷേ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്.
നീ കിടന്ന് ഉറങ്ങിച്ചക്ക, ഓരോ ചോദ്യം ചോദിച്ചിരിക്കാതെ.
അമ്മച്ചി, ഇനി വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ രാത്രി പശുവിനെ ആടിനെയും നോക്കാൻ തൊടുത്തിലേക്കൊന്നും പോയേക്കരുത്.
ആ ചായപ്പിള്ളയുടെ തമിഴ്ച്ചക്കനല്ലേ ഒറ്റകളെ നോക്കുന്നത്?
പിന്നെന്തിനാ അമ്മച്ചി വെറുതെ ടെൻഷൻ അടിച്ച് അതുങ്ങളെ പോയി നോക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് രാത്രി അങ്ങോട്ടൊന്നും പോയേക്കരുത്, അവൻ നോക്കിയോളൂ ഒറ്റകളെ.
ഒന്ന് പോടാവിടുന്നു, നിന്നൊക്കെ പോലെ തന്നെയാണ് അതുങ്ങൾ എനിക്ക്. മിണ്ടാപ്രാണികളോടെ കത്രീനൊക്കെ അറിവ് കൂടുതലാ. ഞാൻ പോവും.
പിന്നെ എന്റെ കൊച്ചിനെ എനിക്ക് വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം.
ഏത് കൊച്ചിനെ?
ശ്രീമോളെ. നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പനും മോനും പോയി ചോദിച്ചില്ലെങ്കിൽ ഈ കത്രീനാമ്മയുടെ സ്വഭാവം രണ്ടാളും അറിയും. ശേഖരൻ സാറിനോട് ഞാൻ പോയി ചോദിക്കും. അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറയും.
കലക്കി അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ തരും അമ്മച്ചിക്ക്.
എന്താ ചെന്നാ നമുക്ക്? എന്തിന്റെ കുറവാണുള്ളത്? തറവാട്ട് മഹിമയില്ലേ? സ്വത്തില്ലേ?
എന്റെ പൊന്നമ്മച്ചി, അങ്ങേര് ഉയർന്ന പഠനം ജോലിയുള്ളവന് അവള് കൊടുക്കുള്ളൂ എന്ന് എന്നെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയതാണ്.
ബെസ്റ്റ്. പഠിക്കാൻ പറഞ്ഞപ്പോ കളികളി എന്ന് പറഞ്ഞ് നടക്കില്ലായിരുന്നോ?
എത്ര സപ്ലിയാൻ പോകും മേടിച്ചോണ്ട് വന്ന്. കാർന്നോമാര് സമ്പാദിച്ചുള്ളതുകൊണ്ട് കാശിന് കുറവില്ല.
അമ്മച്ചി ഒന്ന് മിണ്ടാണ്ടിരിക്കേ. ജോ പിള്ളവിൽ മുഖം അമർത്തി കിടന്നു.
മോനെ,
അവളെ കിട്ടൂടാ നമുക്ക്? അറിയില്ല അമ്മച്ചി, എനിക്ക് അവള് വേണം. അതിനാ ഞാൻ ബാർക്ക് വീട്ടിൽ ജ്വല്ലറി തുടങ്ങാൻ തീരുമാനിച്ച്. രണ്ടു മാസം കഴിഞ്ഞാൽ നല്ലൊരു ദിവസം നോക്കി ഉദ്ഘാടനം കഴിക്കണം.
ആരാ മോനെ നാട മുറിക്കാൻ വരുന്നത്?
മോഹൻലാലാണോ അതോ മമ്മൂട്ടിയോ? അവർ ആവേശത്തോട് ചോദിച്ചു.
പിന്നെ മോഹൻലാലും മമ്മൂട്ടിയല്ലേ എന്നെ വളർത്തി വലുതാക്കിയേ.
എന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതേ എന്റെ അപ്പനും അമ്മയാ. പാലത്തറയിൽ ജോസൂട്ടിയും അങ്ങേരുടെ ഭാര്യ കത്രീനാമ്മയും.
അവൻ തിരിഞ്ഞുകിടന്ന് പറയുന്നു കേട്ട് കത്രീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു.
അമ്മച്ചിയുടെ കൈ മുടിയിൽ തലോടിയപ്പോൾ അവൻ ആ കൈകളിൽ മുത്തം വെച്ച് കവിളിനോട് ചേർത്ത് വെച്ച് കിടന്നു. കത്രീന ഉറക്കത്തിലേക്ക് പോയി. ജോക്ക് കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. അവൻ കാശിയെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു നോക്കി. അവസാനം കാശി ഫോണെടുത്തു.
കാശി, നീ എവിടെയാടാ? ഇങ്ങു വാടാ, എനിക്ക് നിന്നെ കാണാതെ സമാധാനമില്ല.
ആ ആ സഹോ, വരാം.
എന്താണ് എന്റെ മച്ചാന്റെ സൗണ്ട് ഒരു മാതിരി?
ഏയ്, ഒന്നുമില്ല. കാശിയുടെ സംസാരത്തിലുള്ള സന്തോഷം കേട്ട് ജോ ഒന്നും പറഞ്ഞില്ല.
ഇല്ല, നിന്റെ സൗണ്ട് കേട്ടോ എനിക്ക് അറിഞ്ഞൂടെ. എന്നതാടാ എന്റെ ജോ മോന് പ്രോബ്ലം?
ഈ കാശിച്ചായനോട് പറയടാവേ.
കാശിയുടെ ചിരിയോടുള്ള സംസാരം കേട്ടപ്പോൾ ജോയുടെ മനസ്സറിഞ്ഞു.
ഒന്നുമില്ല, ഉറങ്ങിക്കോ, വരുമ്പോ വിളിക്കണം കേട്ടോ.
വിളിക്കേണ്ട.
കാശി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് രണ്ടു തുള്ളി കണ്ണീർ ജോയുടെ മിഴിൽ നിന്ന് വീണു. അവനോട് സംസാരിച്ച് ജോ കോൾ കട്ട് ചെയ്തു. ജോ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു.
നീ ആരായാലും എന്റെ കാശിയെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലട. അവന് വേണ്ടി ഞാൻ ചത്താലും വേണ്ടില്ല. അവന്റെ രോമത്തിൽ തുടർന്ന് നിന്നെ ഞാൻ അനുവദിക്കില്ല.
അവൻ ആ മാസ്ക് ധരിച്ച രൂപത്തെ ആലോചിച്ച് കലിയോടെ സ്വയം പറഞ്ഞു.
ശ്രീയുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ ജോയിയുടെ മിഴികൾ നിറഞ്ഞു.
നിന്റെ പ്രാർത്ഥന മതി ശ്രീമോളെ, എനിക്ക് ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ.
അവളെ ആലോചിച്ചുകൊണ്ട് ജോ ഉറക്കത്തിലേക്ക് വഴുതി വീണു.
ഒരാഴ്ചയ്ക്ക് ശേഷം കാശി മാധുരിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു.
കാശിയുടെ കൈപിടിച്ച് അവൾ വീടിന് പുറത്തേക്ക് വന്നു.
ഇനിയും വരാം.
കാശി അവളോട് യാത്ര പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു.
കാശി,
അവൾ സിറ്റൗട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു. നിറമിഴികളോടെ കാശിനാഥൻ അവൾ നോക്കി. അവൾ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് കാശി ഇറുകി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് കാശി പറഞ്ഞു. അവനും കരഞ്ഞിരുന്നു.
ഞാൻ വരാം, കരയാതെ.
കാശി അവളുടെ നെറുകിൽ ഉമ്മ വെച്ചു. ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞടന്നു.
കാശി, കാശി.
അവൾ കുറെ നേരം അവിടെ തന്നെ നിന്ന് കരഞ്ഞു. കാശി കാറിലേക്ക് കയറി മിഴികൾ അടച്ചിരുന്നു. അവന്റെ കാർ അകന്നു പോകുന്നു നോക്കി അവൾ മിഴിനീരോടെ നിന്ന് തേങ്ങി. കാശി വീട്ടിലെത്തിയതറിഞ്ഞ് ജാനിക ശ്രീലകത്തിൽ നിന്ന് വേഗം നാദേശ്വരത്തേക്ക് പോയി. അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയായിരുന്നു കാശി. ജാനി അമ്മയുടെ റൂമിന് മുമ്പിലേക്ക് ഓടിച്ചെന്നു. ആദ്യം അവരോടൊപ്പം മുറിയിലുണ്ടായിരുന്നു.
അമ്മയൊന്ന് വന്നേ, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എടുത്തായോ?
ആദി ലക്ഷ്മിയോട് കള്ളം പറഞ്ഞു. ജാനി കാശിയെ തന്നെ പുറത്തു നിന്ന് മിഴിവെട്ടാൻ നോക്കുകയാണ്. ആദി അത് കണ്ടുകൊണ്ടാണ് അമ്മയോട് അങ്ങനെ പറഞ്ഞത്. ലക്ഷ്മി ബെഡിൽ നിന്ന് കാശിയുടെ തല തലയിണയിലേക്ക് മെല്ലെ വെച്ച് എഴുന്നേറ്റു.
ആ അമ്മയുടെ കുട്ടി എവിടെയായിരുന്നു?
ലക്ഷ്മി ഡോറിന് മുമ്പിലേക്ക് വരുമ്പോൾ അവനോട് ചോദിച്ചു.
ഞാനിപ്പോ വന്നിട്ടേയുള്ളൂ,
ജാനി പതിയെ പറഞ്ഞു.
അമ്മ വായോ.
ആദി അമ്മയുമായി റൂമിന് വെളിയിലേക്ക് പോയി. അമ്മ മുമ്പിൽ പോയപ്പോൾ ജാനി റൂമിലേക്കായിരുന്നു കണ്ട് ആദി ഡോറ് പതിയെ ചാരി അടച്ചു.
അവനെ ആദ്യമായി കാണുന്ന പോലെ ജാനി നോക്കി. അവന്റെ അരികിലിരുന്ന് ആ മുഖം കൈക്കുമ്പിളിലെടുത്തു. ജാനിയുടെ മിഴികൾ നിറഞ്ഞില്ല, ഒരു മരവിപ്പ് മാത്രമായിരുന്നു അവൾക്ക്. പതിയെ മുഖം താഴ്ത്തി ജാനി അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. അവന്റെ അരികിൽ അവൾ കിടന്നു. കാശിയെ അവൾ നെഞ്ചോട് ചേർത്തു. ഉറക്കത്തിൽ പില്ലോയാണെന്ന് കരുതി കാശി അവൾ ഇറുകെ പിടിച്ചു. കാശിയുടെ മുഖം മാറിൽ അമർന്നപ്പോൾ ജാനിക്ക് ദേഹം തളരുന്ന പോലെ തോന്നി. അവൾ അവന്റെ മുഖം മാറിൽ നിന്ന് അടർത്താൻ ശ്രമിക്കും തോറും കാശിയുടെ മുഖം മാറിൽ അമർന്നു. വേദനയിൽ മുങ്ങിയ ഹൃദയത്തിൽ മഴ പെയ്തിറങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. ചൂടുള്ള മേനി വീർത്തത് ജാനി അറിഞ്ഞു. കാശിയുടെ മുഖം അവൾ മാറിൽ നിന്ന് പതിയെ ഉയർത്തി. അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് ചേർത്തു വെച്ചു. തന്റെ ദേഹത്തേക്ക് കിടക്കുന്ന കാശിയുടെ ചുവന്ന അതിരത്തെ അവൾ മിഴിവെട്ടാതെ നോക്കി. അവന്റെ അടിച്ചുകൊണ്ട് അവൾ പതിയെ കടിച്ചെടുത്തു. കാശിയുടെ മുടിയിൽ അള്ളിപ്പിടിച്ച് അവളിലേക്ക് ചേർത്തു വെച്ചു. പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ അവനകത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കാശി അവളിൽ നിന്ന് വഴുതിപ്പോയി. നേരെ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർന്നു പോവുകയാണ് ചെയ്തത്. ജാനി ശരിക്കും തളർന്നു. ഗാഢമായ നിദ്രയിലായതുകൊണ്ട് കാശി ഒന്നും അറിഞ്ഞില്ല. ജാനി എഴുന്നേൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാശി ഉറക്കം തലക്ക് പിടിച്ച് തലകുടയാൻ തുടങ്ങി. അവന്റെ ചുണ്ടുകൾ കഴുത്തിലും കാതിലും പതിക്കും തോറും ജാനിക്ക് കുഴഞ്ഞു പോകും പോലെ തോന്നി. അവൾ കാശിയെ ഇറുകെ പുണർന്നു. ജാനിയുടെ മിഴിയിൽ നിന്ന് നീർത്തുള്ളികൾ ഇറ്റുവീണു. എത്ര നേരം അങ്ങനെ കിടന്നെന്ന് ജാനികക്ക് പോലും അറിയില്ല. അവന്റെ നിശ്വാസവും ചുണ്ടുകളും കാതിൽ പതിയുമ്പോൾ ജാനി അവന്റെ കൈകളോട് കൈകോർത്ത് പതിയെ ആ വിരലുകളിൽ ചുംബിച്ചു. അവളുടെ ചുണ്ടിലേറെ നാളുകൾക്ക് ശേഷം പുഞ്ചിരി വിടർന്നു. സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ഞാനുമുണ്ടാവും നിന്റെ കൂടെ നിഴലായി. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ കാശിയേട്ടാ. ഇനി ഞാൻ വേദനിപ്പിക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെയാണ് മരണം വരെ. അവൾ കാശി ഇറുകെ പിടിച്ച് കിടന്നു. തന്റെ ദേഹത്ത് കിടക്കുന്ന അവന്റെ മുന്നിൽ തലോടുമ്പോഴാണ് ജാനി കുട്ടികളും ശ്രീമോളും റൂമിന് മുമ്പിലൂടെ പോകുന്ന സ്വരം കേട്ടത്. ജാനി കാശിയെ മെല്ലെ അവനിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. കാശി പില്ലോയെ കെട്ടിപ്പിടിക്കും പോലെ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ജാനിക്ക് അവനിൽ നിന്ന് അകലാൻ തോന്നിയില്ല. എന്നാലും അവൾ ആരെങ്കിലും വന്നാലോ എന്ന് കരുതി അവന് ദേഹത്ത് നടത്തി മാറ്റി. കയ്യിലൊരു പില്ലോ കൊടുത്തു. കാശി പില്ലോയെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞിടന്നു. ജാനി അഴിഞ്ഞുകിടന്ന മുടി വാരിക്കെട്ടി പുറത്തേക്കിറങ്ങി. കാശിയുടെ സുഗന്ധം മേനിയിൽ നിന്ന് വിട്ടുപോകാത്തത് അവൾ അറിഞ്ഞു. അവൾ നാണത്തോടെ വീട്ടിലേക്ക് വേഗം പോയി. ഉറക്കത്തിൽ നിന്നുണർന്ന കാശി വളരെ ഉത്സാഹത്തോടെ പുറത്തേക്കിറങ്ങി. റൂമിൽ നിന്നിറങ്ങിയതും അവൻ ആദ്യം കണ്ടത് അച്ഛനെയായിരുന്നു. അച്ഛനും ഉമ്മോടത്തിന് ശേഷം നേരിട്ട് അവർ അധികം കണ്ടിട്ടില്ലായിരുന്നു. ശേഖരൻ അവനെ കണ്ടതും മുഖം തിരിച്ചു. കാശി മുഖത്ത് ഗൗരവം വരുത്തി മൂളിപ്പാട്ടും പാടി അയാളെ മറികടന്നുപോയി.
എന്താ നിന്റെ മോന് പതിവില്ലാത്തൊരു മൂളിപ്പാട്ടൊക്കെ?
തനിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തിരുന്ന ഭാര്യയോട് അയാൾ ചോദിച്ചു.
അത് കൊള്ളാം, എന്റെ കുട്ടി എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണാനാണല്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടം.
ലക്ഷ്മി മുഖം കൂട്ടി പോകുന്ന കണ്ട അയാൾ ചിരിച്ചു. കാശിനാഥൻ ഉറക്കച്ചടവോടെ നേരെ പൂമുഖത്തേക്ക് ചെന്നു. ജാനി കുട്ടികളെയും കൊണ്ട് പൂമുഖത്ത് ഓടിക്കളിക്കുന്നുണ്ട്.
ഡേ, ഇവിടെ വന്നേ.
ജാനി ചുറ്റും നോക്കി.
നിന്നെ തന്നെ, ഇങ്ങോട്ട് വാ.
കാശി വിളിച്ചിട്ട് ജാനി അപ്പുവിനെ എടുത്ത് നിനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. എന്താ? പൂമുഖപ്പടി നിൽക്കുമ്പോൾ അവനോട് അവൾ ചോദിച്ചു.
ഉണ്ടാപ്രി, അച്ഛൻ വീട് പോയിട്ട് ഒരു സ്ട്രോങ് കട്ടനുണ്ടാക്കി തരാൻ പറഞ്ഞേ.
അവൻ ജാനിയുടെ കയ്യിൽ നിന്ന് അവനെ എടുത്തു.
എന്ത് കനാടാ നിന്നെ, ഈ കുണ്ടുവയറിൽ മുഴുവൻ തിന്ന് കൂട്ടുകയാണല്ലേ.
കാശി അവന്റെ വയറിൽ ഇക്കിളിയാക്കി. അപ്പു ഉറക്കെ ചിരിച്ചു. അപ്പു അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. നിനു കാശിയെ നോക്കി. അവൻ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ കണ്ണു തുറപ്പിച്ച് കാണിച്ചപ്പോൾ അവൾ പേടിച്ച് അകത്തേക്ക് ഓടി. കാശി അവൾ ഓടിപ്പോന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ജാനിക്ക് നേരെ തിരിഞ്ഞു. അവൻ മിഴികളടച്ച് കൈകൾ വിടർത്തി കോട്ടുവായിട്ട് തലകുടിഞ്ഞ് ജാനിയെ നോക്കി. അവളവനെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ്.
ഹലോ, ഏത് ലോകത്താണ്?
കാശിയുടെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചു വിളിച്ചു. ജാനി ഞെട്ടലോട് അവനെ നോക്കി. എന്താ?
ഏത് ലോകത്താണെന്ന്?
ഏയ്, ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നതാണ്. നിങ്ങളെങ്ങോട്ടാ പോയിരുന്ന്? ഇവിടെ കുറച്ചു ദിവസമായി കണ്ടില്ല.
ഞാനോ? ഞാൻ ഒരിടം വരെ പോയതാണ്.
എങ്ങോട്ട്? അവൾക്കതറിയാൻ തിടുക്കമായി.
എന്റെ മാധുരിയുടെ അടുത്തേക്ക്.
അത് കേട്ടതും ജാനിയുടെ നെഞ്ചിലെ കനൽ വന്ന് വീണു. ഇത്രയും ദിവസവും?
ആ അതെ.
കാശിയുടെ ചുണ്ടിൽ ഓരോന്നോർത്ത് ചിരിവിടുന്ന അവൾ കണ്ടു. ജാനി ഒന്നും മിണ്ടാതെ പടികൾ തിരിച്ചിറങ്ങി.
ഏയ് ജാനി, താൻ എന്തൊരു സുഹൃത്താണ്, വായോ ചായ കുടിച്ചിട്ട് പോവാം.
കാശി അവൾ വിളിച്ചു.
വേണ്ട, ഞാൻ പോവാണ്.
കാശി അവളുടെ കൈ പിടിച്ചു.
ഞാൻ ആരോടും തെറ്റിരിക്കാനല്ല, വാ, നമ്മൾ നല്ല സുഹൃത്തുക്കളായില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ നടക്കുന്നത്?
കാശി പൂമുഖപ്പടിയിൽ ഇരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു. കാവ്യ അവർക്ക് ചായ കൊടുന്നു കൊടുത്ത് അകത്തേക്ക് പോയി. ജാനിക ഒന്നും മിണ്ടാതെ കാശിയെ നോക്കി. ചെറുതായി പെയ്യുന്ന മഴയെ നോക്കി ചൂട് ചായ ഊതി കുടിക്കുന്ന അവനെ അവൾ ഇമച്ചിമാർ നോക്കിയിരുന്നു.
തന്റെ തോഴനെവിടെ, സിദ്ധാർത്ഥൻ?
കാശിയുടെ ചോദ്യം അവളിൽ നോവ് പടർത്തി. എന്റെ തോഴൻ നീയല്ലേ കാശിയേട്ട? വേദനയോടെ അവൾ ഉള്ളിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് പോയി.
എന്തിനാ പോയത്?
കാശി ചോദിച്ചു. അറിയില്ല.
അതെന്താ, തോഴന് തോഴിയ മടുത്തോ?
അങ്ങനെയൊന്നുമില്ല, വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ വിളിക്കാന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്.
ബാസ്കറ്റ് ബോൾ കളിക്കാനൊന്നും പോവാറില്ലേ?
ഇല്ല, ക്ലാസ് ഉണ്ടാവാറുണ്ട്, വല്ലപ്പോഴും പോകും. ഇനിയിപ്പോ സ്പോർട്സ് മീറ്റ് ഒന്നും ഇല്ലല്ലോ. ജാനി കരച്ചിൽ കടിച്ചമർത്തി. മാധുരിക്ക് സുഖല്ലേ? ഞാൻ ചോദിച്ചെന്ന് പറയണം. ജാനി പറഞ്ഞു.
പറയാം, അവള് തന്നെ കാണുമെന്ന് പറഞ്ഞിരുന്നു.
ജാനി മൂളി.
മഴ കാണുമ്പോ ഇറങ്ങി നനയാൻ തോന്നും അല്ലേടാ?
കാശി ചോദിക്കുമ്പോൾ ജാനി ഉള്ളിൽ നേരി കരയുകയായിരുന്നു.
ഞാൻ പോവുകയാണ്, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു.
നിനുമോളെ ഒരു കൊടെടുത്തോണ്ട് വരുമോ?
ജാനി മുടി മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് വിളിച്ചു കൂവി. കാറ്റിൽ ജാനിയുടെ പുറം കഴുത്തിലേക്ക് ചാറ്റിൽ മഴ വന്ന് പൊതിഞ്ഞു. തണുപ്പ് മേലാകെ മൂടിയപ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു. നിനു കുടയുമായി വന്നപ്പോൾ ജാനി കുട നിവർത്തി പടികൾ ഇറങ്ങാൻ നിന്നു. ജാനിയെ കാശി കൈപ്പിടിച്ച് വലിച്ച് മഴത്തേക്ക് കൊണ്ടുപോയി.
ജാനിക നനഞ്ഞേ!
അവൻ കളിയാക്കി ചിരിച്ചു. അവന്റെ ചിരി കണ്ട് ജാനിയുടെ ചുണ്ടിലും ചിരിവിടന്നു. പെട്ടെന്ന് മേലേക്ക് ചറപറാന്ന് ആലിപ്പഴം വീണപ്പോൾ ജാനിക പേടിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു.
അയ്യോ, കല്ലി വീഴുന്നമ്മേ!
കുട്ടികൾ അകത്തേക്ക് ഓടി. ആലിപ്പഴം ഡ്രസ്സിനുള്ളിലേക്ക് വീഴുമ്പോൾ ജാനി അവന്റെ കൈകളിൽ നിന്ന് പൊളഞ്ഞു. അവർ കരകാൻ പോലും ആവാതെ ആലിപ്പഴം മുറ്റത്തേക്ക് വീഴാൻ തുടങ്ങി. കാശി അവളുടെ മേലേക്ക് ആലിപ്പഴം വീഴാതെ അവളെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവന്റെ പുറത്തേക്ക് ആലിപ്പഴം വീണു. വീട്ടിലെ എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ ആ കാഴ്ച കണ്ടാണ് വന്നത്.
വായു!
കാശി നിലത്ത് കിടക്കുന്ന കുടയെടുത്ത് ചൂടിക്കൊണ്ട് അവളുമായി പൂമുഖത്തേക്കായിരുന്നു. ജാനികയും കാശിയും വരച്ചുകൊണ്ടിരുന്നു. അവൻ അവളെ പൊക്കിയെടുത്ത് അകത്തേക്ക് പോയി. ജാനി അവളുടെ റൂമിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തി. അവളുടെ മുടി നന്നായി തുവർത്തി കൊടുത്തു. അവളുടെ കാലും കൈയും ടവൽ കൊണ്ട് തുടച്ചുകൊണ്ട് അവന്റെ കൈയുമായി ഉരസി ചൂട് പിടിപ്പിച്ചു.
അമ്മ എന്ത് നോക്കി നിൽക്കുകയാണ്, അവൾ വിറക്കുന്നുണ്ടില്ലേ?
അവള് കാശി കെയർ ചെയ്യുന്ന കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ് ലക്ഷ്മി. കാശി ജാനിയുടെ മുഖത്ത് വെള്ളം തുടച്ചു കൊടുത്തു.
അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാമേ.
കാശി അവളുടെ കാൽപാദങ്ങളിൽ അവന്റെ കൈകൊണ്ട് ഉരസി കൊടുത്തിരുന്നു. അമ്മ അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൻ പതിയെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് വെളിയിലേക്ക് പോയി. ജാനിയുടെ പാതയടഞ്ഞ മിഴിയിൽ നിന്ന് സന്തോഷം കൊണ്ട് നീർത്തുള്ളികൾ ഇറ്റു വീണു. ജാനിയിൽ വീണ്ടും പ്രതീക്ഷകൾ പൊട്ടിമുളക്കാൻ തുടങ്ങി. കാശി വീണ്ടും മാധുരിയുടെ അടുത്തേക്ക് തന്നെ പോയി. ജാനി അവൻ പോയതിനു ശേഷം കോളേജിൽ പോയില്ല. ഉച്ചസമയമായതുകൊണ്ട് ജാനി നാദേശത്തേക്ക് പോയി. കാവ്യയും ലക്ഷ്മിയും ഫാത്തിമയുടെ അടുത്തേക്ക് പോയിരുന്നു. ജാനി കാശിയുടെ മുറി തുറന്നു. അവനില്ലാത്ത ആ മുറിയിൽ നിന്നപ്പോൾ അവൾക്ക് മേലാകെ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന അവന്റെ ഫോട്ടോയിലേക്ക് അവൾ കണ്ണീരോടെ നോക്കി നിന്നു.
കാശി, കാശി.
അവൾ ഓടിച്ചെന്ന് അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി അലറി.
വയ്യ എനിക്ക്, നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് വയ്യ കാശി സഹിക്കാൻ. നിന്നെ എനിക്ക് ഇപ്പൊ കാണണം. എനിക്ക് ആരുമില്ല കാശി, നിന്നെ എനിക്ക് വേണം കാശി, കാശി, കാശി.
അവൾ ഉറക്കെ അലറി. ജാനിയുടെ ഫോണിൽ മെസ്സേജ് വന്ന് വൈബ്രേറ്റ് ചെയ്തു. അവൾ കരയുക തന്നെയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഫോണെടുത്തു. കുറെ വാട്സാപ്പ് മെസ്സേജുകളായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഇരുന്നു. പിന്നെ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ ഫോണിൽ കാശിയുടെ നമ്പർ സേവ് ചെയ്തെടുത്തു. അവനെ വിളിക്കാൻ അവൾക്ക് മടി തോന്നി. ഇപ്പോൾ തൽക്കാലം മിണ്ടാറുണ്ടെങ്കിലും അതൊരിക്കലും പഴയ കാശി ഭാഗ്യ ബന്ധമൊന്നും ആയിരുന്നില്ല. കണ്ടാൽ മിണ്ടും, അത്രമാത്രം ജാനി ഓർത്തു. ഫോൺ കയ്യിൽ പിടിച്ച് അവൾ ഇരുന്നു. അവനിൽ നിന്ന് നകന്നു പോകുന്നതിന് ശേഷം ഒരിക്കൽ പോലും അവന് ഫോണിൽ വിളിച്ചിട്ടില്ലായിരുന്നു. വിളിക്കാൻ ആദ്യം മടി തോന്നിയെങ്കിലും ജാനി വിളിച്ചു. ഫോണിന്റെ റിങ്ങിയുന്ന സ്വരം അവൾക്ക് നെഞ്ചിരിപ്പ് കൂട്ടി. മറുതലക്കൽ കോളെടുത്തു.
ഹലോ,
കാശിയുടെ സ്വരം. ജാനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല.
ഹലോ,
കാശി വീണ്ടും ചോദിച്ചു. അവന്റെ സ്വരം അകലിൽ നിന്ന് കേട്ടപ്പോൾ അവൾക്ക് വേദനിച്ചു. ചങ്കിൽ മുള്ളു കുത്തി ഇറക്കുന്ന പോലെ അവൾക്ക് തോന്നി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഒരു വാക്ക് മിണ്ടാൻ വേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കഴിയുന്നില്ല. ജാനി കോൾ കട്ട് ചെയ്ത് മുഖം കുത്തി കരഞ്ഞു. അവൾക്ക് അപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജാനി അവന്റെ ബെഡിലേക്ക് നിലത്തുനിന്ന് മെല്ലെ എഴുന്നേറ്റ് കിടന്നു. കരഞ്ഞ് കരഞ്ഞ് അവളുടെ കണ്ണുനീർ വറ്റി. ഒന്നും മിണ്ടാതെ കാശിയുടെ മുറിയിൽ അവൾ കിടന്നു. കാശി വീട്ടിലേക്ക് തിരിച്ചു വന്നു. കാശി കുറച്ച് മാറ്റങ്ങൾ കൂടി വന്നിരുന്നു. അവൻ കൂടുതൽ ഉന്മേഷത്തോടെയാണ് അതിരാവിലെ വീട്ടിലേക്ക് വന്നിരുന്നത്.
നീ എവിടേക്കാണ് കാശി? ചോദിക്കാതെയും പറയാതെ ഈ ഇറങ്ങിപ്പോകുന്നത്?
മഹി ഹാളിലേക്ക് വരുന്ന അവനോട് ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. കാശി ഒന്നും മറുപടി പറയാതെ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി. അവൻ ഗോവണിപ്പടികൾ കയറി ഉത്സാഹത്തോടെ പോകുന്ന ചിരിയോടെ മഹി നോക്കി നിന്നു. കാശി റൂമിലേക്ക് വേഗം കയറി മാധുരിയെ ഫോണിൽ വിളിച്ചു. കുറച്ചേരം സംസാരിച്ചതിനു ശേഷം കോൾ വെച്ചു. കാശി മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ട് വെച്ചു, ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചു. അവൻ ബാൽക്കണിയിലേക്ക് നടന്നു.
ചിന്നു,
അവൻ കൂട്ടിൽ കിടന്ന് അവളോട് കൊഞ്ചി. അവൾ ചിറകടിച്ച് ബഹളം വെച്ചു. കാശി ഉയർന്നു ചാടി ചിരിയോടെ പൂക്കളെ തലോടി. ജാനിക ബാൽക്കണിയിലേക്ക് വരുമ്പോൾ മുടിയിൽ വിരലൊടിച്ച് പൂക്കളെ ചുംബിക്കുന്ന അവനെയാണ് കണ്ടത്. അവന്റെ മുഖം ചുവന്ന് തുടുത്തത് ജാനി കണ്ടു. ചുണ്ടിലെ തേൻമറുക് അവന്റെ മുഖത്തെ സൗന്ദര്യം എന്നത്തേക്കാളും കൂടുതൽ സുന്ദരമാക്കിയത് അവൾ കണ്ടു. മഴ ഭൂമിയിൽ പെയ്തിറങ്ങി. കാശി മഴയെ കയ്യെത്തി പിടിച്ചു. അവയെ കൈക്കൊമ്പിളി എടുത്തു നിൽക്കുമ്പോൾ കാശി അറിഞ്ഞു പ്രണയത്തിന്റെ മധുരം എന്താണെന്ന്. പ്രണയം മധുരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മധുരമാണ്, അവൻ പൂക്കളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കാശിനാഥൻ മട്ടുപ്പാവിലേക്ക് ഓടി. ജാനിയും മട്ടുപ്പാവിലേക്ക് ഓടി. കാശിനാഥൻ കൈകൾ വിടർത്തി മിഴികൾ അടച്ച് പെയ്യുന്ന മഴയെ നോക്കി നിന്നു. ജാനിക ശ്രീരംഗത്തെ മട്ടുപ്പാവിൽ അവനെയും നോക്കി നിന്ന് മഴ കൊണ്ടു.
ഹലോ, എന്താ ഇത്ര സന്തോഷം?
ജാനി ഉറക്കെ അവനോട് ചോദിച്ചു.
ഏയ്, ഒന്നുമില്ല.
എങ്ങോട്ടാണ് പിന്നെ നാട് വിട്ട്?
എന്റെ മാധുരിയുടെ അടുത്തേക്ക്, എന്റെ പ്രണയിനിയുടെ അടുത്തേക്ക്.
കാശി ഉത്സാഹത്തോടെ മഴയിൽ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. ജാനിയുടെ മിഴികൾ ആ മഴയിൽ നിറഞ്ഞു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു. ജാനി നോക്കുമ്പോൾ അവൻ മഴ നനയുക തന്നെയാണ്.
ഹലോ,
ജാനി സംസാരിക്കാൻ കൊതിയായവനെ വിളിച്ചു.
ബൈ, ഞാൻ പോട്ടെ.
അവൻ കൈവീശി കാണിച്ചുകൊണ്ട് പോയി.
കാശിയേട്ടാ,
അവൾ വിളിച്ചത് അവൻ കേട്ടില്ല. കാശി കുളിച്ച് ചുള്ളനായി താഴേക്ക് ഇറങ്ങി വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ വന്ന സൂര്യയെ കാശി ഓടിപ്പോയി ചുറ്റിപ്പിടിച്ചു. സൂര്യയെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ ഉമ്മെടുത്തു.
അപ്പൂ, വാടാ.
ടി വിയിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്ന അപ്പുവിന് അടുത്ത് നിന്ന് കാശി ഡാൻസ് ചെയ്യുന്ന കണ്ട് ഹാളിലേക്ക് വന്ന ഓരോരുത്തരും ഞെട്ടി. അവൻ സോഫയിൽ കയറി നിന്ന് അപ്പുവിനൊപ്പം ചാടിക്കളിക്കാൻ തുടങ്ങി. ഇവനെന്താ പ്രാന്തായോ? എല്ലാവരും പരസ്പരം ചോദിച്ചെങ്കിലും ലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ നിന്നു. പോടാവിടുന്ന് എന്റെ കുട്ടി ചിരിച്ചോട്ടെ. കരഞ്ഞു വേദനിച്ചേർന്ന കാശി ഇല്ലാതായി. സന്തോഷിക്കുന്ന കാശിയെ കിട്ടാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥനയോടെ നടന്നിട്ടുണ്ട്. എന്റെ കുട്ടി ഇപ്പോഴാണ് സന്തോഷിക്കുന്നത്. സന്തോഷിക്കട്ടെ എന്റെ കുട്ടി. ആറെണ്ണത്തിൽ ഒരെണ്ണം നോവിന്ന് നടക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദന ആർക്കും അറിയില്ല. പെറ്റ വയറിനെ അറിയൂ. എനിക്കെന്റെ ഈ കാശിയെ തന്ന ഭഗവാനോട് എനിക്ക് നന്ദിയേ ഉള്ളൂ. സോറി അമ്മേ, ഞങ്ങൾ അതുദ്ദേശിച്ച് പറഞ്ഞല്ല, തമാശക്ക് പറഞ്ഞാണ്. അവൻ നമ്മുടെ മുത്തല്ലേ, നമ്മുടെ കൊച്ചു. അവൻ അമ്മയുടെ കുട്ടിയല്ലേ, ഞങ്ങൾ ഏട്ടന്മാരുടെ കൊച്ചു, ഞങ്ങളുടെ പൊന്നു. ചേട്ടന്മാർ അവനെ നോക്കി പറഞ്ഞു. കാശി അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി. ദത്തനും ദേവികയും ജാനിയും തേജസ്സും അത് കണ്ടാണ് അങ്ങോട്ട് വന്നത്.
എന്താണ് ഞാൻ ഈ കാണുന്നത്?
ദത്തൻ അത്ഭുതത്തോട് ചോദിച്ചു. കാശി അമ്മയുമായി വട്ടം കറങ്ങി നിർത്തി ചമ്മലോടെ നിന്നു.
എന്താ മാഷെ പറ്റിയേ?
മുത്തച്ഛൻ അവനോട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൻ ചുമലനക്ക് കാണിച്ചു. കാശി മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് നിന്ന് അവരെ കൈപ്പിടിച്ചു കൊണ്ടുപോയി സോഫയിലിരുത്തി.
തേജ വാടാ,
കാശി അവനെ വിളിച്ചു. തേജസ് കാശിയുടെ അരികിലിരുന്നു. ചായ കുടിക്കുമ്പോൾ തേജസിന് കാശി ചിപ്സ് വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് ജാനി നോക്കിയിരുന്നു. കാശിക്ക് അവൻ ശരിക്കും അനിയനെ പോലെയായത് ജാനി ശ്രദ്ധിച്ചു. ജാനി ദേവയുടെ തോളിൽ കിടന്ന് കാശിയെ നോക്കി. കാശി ഒരുപാട് സന്തോഷത്തിലാണെന്ന് അവന്റെ ചിരിയിൽ നിന്ന് അവർക്ക് മനസ്സിലായി. കോളേജ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാശിയെ ജാനി ക്ലാസ് മുറിയുടെ ജനലിലൂടെ നോക്കി നിന്നു.
ഇവളുടെ കസിനില്ലേ നമ്മുടെ കാശി സാറ്, ഓരോ ദിവസവും ചുള്ളനായി വരികയാണല്ലോ. ഇപ്പൊ പഴയ ദേഷ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നു. എപ്പോഴും ശാന്തവും പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആരാധന തോന്നുക.
ജാനിയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു. അവനോടുള്ള ആരാധനയോടെ അവൾ പറഞ്ഞത് കേട്ട് ജാനിക്ക് സന്തോഷം തോന്നി. പക്ഷേ ചുള്ളനെന്ന് അവളുടെ വിളിയും അവന്റെ സൗന്ദര്യത്തെ അവൾ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നത് കേട്ട് ജാനിക്ക് ദേഷ്യം തലക്ക് പിടിച്ചു.
ഒന്ന് നിർത്തുന്നുണ്ടോ?
ജാനി അരിശത്തോടെ പറഞ്ഞു. കൂട്ടമായി ബെഞ്ചിലി എന്ന് പറയുന്ന അവർ അവൾ പറഞ്ഞു കേട്ട് അവളെ എന്തെന്ന മട്ടിൽ നോക്കി.
നിനക്കെന്താ, ഞങ്ങൾക്ക് കാശിസാറിന് ഇഷ്ടമാണ്. ഇനിയിപ്പോ നിന്റെ ശത്രുവാണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടം മാറ്റാനാവില്ല.
അല്ല പിന്നെ. അവരെല്ലാവരും അവളിൽ നിന്ന് മുഖം തിരിച്ചു. അവരോടൊപ്പം കൂടാതെ ജാനിയുടെ അരികിൽ ഒന്നും മിണ്ടാകുന്ന കരീന ജാനിയുടെ മിഴികൾ നിറയുന്ന കണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജാനി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരീന അവളുടെ മുടിയിൽ തലോടി. ആ തലോടൽ ജാനി ആഗ്രഹിച്ചിരുന്നു. ജാനി എപ്പോഴും കാശിയെ നേരിൽ കാണുമ്പോൾ കാശി ഹെഡ്സെറ്റും ചെവി വെച്ച് സംസാരിച്ച് വരികയാവും. അവൻ അവളെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്യും. ജാനിക്ക് വേദന തോന്നി. തന്റെ പ്രണയം റസിയോട് പറയേണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നിപ്പോയി. കാരണം തന്റെ വേദന കാരണം അവളും വിഷമിക്കുകയാണെന്ന് ജാനി ഓർത്തു. ആരോടും ഒന്നും പറയാതെ ഒരു വില്ലത്തിയായി ജീവിച്ചാൽ മതിയായിരുന്നെന്ന് അവൾ ആലോചിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മഴ വരുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നീർത്തുള്ളികൾ കയ്യിലെടുക്കുന്ന കാശിയായി മാറിയവൻ, ബുള്ളറ്റിൽ പോകുമ്പോൾ അലസമായി പാറുന്ന മുടിയെ ഒരു കൈകൊണ്ട് വിരലോടിച്ചു പോകുന്ന കാശി, ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഏതോ ലോകത്തെന്ന പോലെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന കാശി, കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ച് ബോൾ കയ്യിൽ കറക്കി നിൽക്കുന്ന കാശി, കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ മുമ്പിലേക്ക് വെച്ച മദ്യം ഏതോ ലോകത്തെന്ന പോലെ ചിരിച്ചുകൊണ്ട് നിലത്തേക്ക് ഒഴിച്ചു, സിഗരറ്റ് രണ്ടായി മുറിച്ചു കളഞ്ഞു കയ്യിലെ മോതിരത്തിൽ പ്രണയത്തോടെ ചുംബിക്കുന്ന കാശി, മഴയെയും പൂക്കളെയും തനിക്കുള്ള ഓരോ നിമിഷവും പ്രണയത്തോട് ചേർക്കുന്ന കാശി, അതെ, അവനാകെ മാറിയിരുന്നു. അപ്പുവിനൊപ്പം അവൻ മുറ്റത്ത് പന്തട്ടി കളിക്കുമ്പോൾ ജാനി നാദേശത്തേക്ക് ചെന്നു. കാശി വളരെ ഉത്സാഹത്തിലാണ്. ചേട്ടന്മാർ അവനൊപ്പം പന്തളിക്കാൻ കൂടിയപ്പോൾ കാശിക്ക് കൂടുതൽ ഉത്സാഹമായി. അവൾ കാശിയെ നോക്കി നിന്നു. മാധുരിയെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഒരുപാട് മാറിയില്ലേ കാശി? നന്നായി. എനിക്ക് സാധിക്കാത്ത ആ കുട്ടിക്ക് കഴിഞ്ഞല്ലോ. സന്തോഷം, നിന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കും. മാധുരി ഉണ്ടല്ലോ കൂടെ. ഞാൻ അകലെ നിന്ന് കണ്ടോളാം നിന്റെ സന്തോഷങ്ങൾ, നിന്റെ നേട്ടങ്ങൾ. ഇനിയൊരു ശല്യമായി ഞാൻ വരില്ല കാശിയേട്ട. പൊക്കോളാം എങ്ങോട്ടെങ്കിലും. അവൾ എല്ലാവരെയും നോക്കി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. അത് മതിയായിരുന്നു ബാക്കിക്ക്. അവൾ കാശിയെ തിരിഞ്ഞു നോക്കി. അവൻ ഒരുപാട് സന്തോഷത്തിലാണെന്ന ആശ്വാസത്തോടെ അവൾ ആ മണ്ണിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ആരും അവൾ പോകുന്ന ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ കാശിയിലായിരുന്നു. ജാനിക വീട്ടിലേക്ക് കയറിപ്പോയി. തന്റെ റൂമിൽ തന്നെ കാത്തിരിക്കുന്ന അച്ഛനായ ആനന്ദിന്റെ മുമ്പിൽ പോയി നിന്നു.
ഇരിക്ക്.
ബെഡിലിരിക്കുന്ന അയാൾ അവളോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. ജാനി സോഫയിൽ പോയിരുന്നു.
ഞാൻ പോവുകയാണ്, നാളെ ഞാൻ വരും.
അയാൾ റൂമിൽ നിന്ന് പോയതും അവസാനമായി ജാനി സോഫയിൽ ഇരുന്ന് മുഖം പൊത്തി കരഞ്ഞു. കരഞ്ഞ് കരഞ്ഞവൾക്ക് കണ്ണീർ പോലും ഇല്ലാതായി. കരഞ്ഞ് വീർത്തു പിടിച്ച മുഖത്തോടെ അവൾ ഇരുന്നു ഒരുപാട് നേരം. പിറ്റേ ദിവസം ആ വാർത്ത കേട്ട് ജാനിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഞെട്ടലോടെ നിന്നു. ആനന്ദിനുമായി ജാനിയുടെ വിവാഹം അവളുടെ അച്ഛൻ ആനന്ദ് ശേഖർ ഉറപ്പിച്ചെന്ന്. ശ്രീലകത്ത് അരുതി സന്തോഷത്തിലാണ്. ആനന്ദ് കോടികളാണ് മകൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം തന്റെ മോനുള്ളതാണെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് ആർത്തിയായി. എൻഗേജ്മെന്റ് ഡേറ്റ് തീരുമാനിക്കാൻ ആനന്ദ് കുടുംബവും പിറ്റേ ദിവസം തന്നെ എത്തി. നാദേശ്വരത്തെ ശേഖരനോട് മക്കൾ ആനന്ദിനുമായുള്ള വിവാഹം നടത്താൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കാശി ഒന്നും അറിയാതെ റൂമിൽ കിടന്നുറങ്ങിയായിരുന്നു.
അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, അയാളുടെ മകൾ അയാളുടെ തീരുമാനം. അരുന്ധതിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ്. ആനന്ദം സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെ നടക്കുന്നു. പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവരെല്ലാം തീരുമാനിച്ചു. എന്നോട് പോലും ഒരു വാക്ക് ആനന്ദ് ചോദിച്ചില്ല. ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, വായോ നമുക്കതുവരെ പോയിട്ട് വരാം. ആനന്ദ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
അച്ഛാ ഞങ്ങൾ വരില്ല, അവൾ ഞങ്ങളുടെ പെങ്ങളാണ്. ഒരു കാമവരിയന് കൊടുക്കാനുള്ളതല്ല അവളുടെ ജീവിതം.
സൂര്യ തർക്കിച്ചു.
സൂര്യ,
അച്ഛന്റെ സ്വരമുയർന്നതും അവൻ ദേഷ്യം മടക്കി വെച്ച് നിന്നു.
അച്ഛാ, അച്ഛനും സംസാരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ കാശി വിവാഹം ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. മഹി എല്ലാവരുടെയും മനസ്സ് വ്യക്തമാക്കി. ലക്ഷ്മി കരഞ്ഞ് തളർന്നിരുന്നു.
ശേഖരേട്ട, എന്റെ മോളെ രക്ഷിക്ക്. അവളുടെ അമ്മക്ക് വന്ന ഗതി അവൾക്കും വരരുത്.
ഒരനാഥയാണെന്നും പറഞ്ഞ് എല്ലാവരും അവളുടെ ഇഷ്ടം പോലും ചോദിക്കാതെ വിവാഹം ചെയ്തു കൊടുത്തു. അതേ അവസ്ഥ എന്റെ മോൾക്കുണ്ടാവരുത്.
ലക്ഷ്മി തൊഴുകയ്യോട് അയാളോട് പറഞ്ഞു.
നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ലക്ഷ്മി? അവള് കാശിയെ കൊണ്ട് കെട്ടിക്കാൻ അയാൾ സമ്മതിക്കില്ല. സ്വന്തം മകളെ ഒരു തമ്മാടി കൊണ്ട് കെട്ടിക്കില്ലെന്ന് അയാൾ പണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ വിവാഹം കഴിഞ്ഞ അവളെ കാണുകയെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ അയാൾ അവളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവളെ ഇങ്ങോട്ട് അയാൾ കൊണ്ടുവരില്ല. അനന്തന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ ജാനി പറയണം ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്.
അവൾ പറയച്ച നമ്മൾ അവിടെ കൂടെ ഉണ്ടായാൽ മതി. ശേഖരന്റെ വാക്കൾ മുറിച്ചുകൊണ്ട് ആദി പറഞ്ഞു. ശേഖരൻ വേദനയോടെ പുഞ്ചിരിച്ചു.
അതവൾ പറയില്ല ആദി. അവൾ ആനന്ദിനോട് സമ്മതം മൂളി.
എല്ലാവരും അത് കേട്ട് ഞെട്ടലോടെ നിന്നു. ഉറക്കം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ എല്ലാം കേട്ട കാശിക്ക് തല പിളർക്കും പോലെ തോന്നി. ജാനിയെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കാശിയുടെ ഓർമ്മയിൽ മിന്നി മറഞ്ഞു. അവൾ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെന്ന് കേട്ടപ്പോൾ കാശിക്ക് വിശ്വസിക്കാനായില്ല.
ജാനി അനന്തൻ വിവാഹം കഴിക്കുന്നെന്നോ? ആ കാമവെറിയനോ? ഒരിക്കലും ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതം മൂളിയെന്നോ? ഇതിന് പിന്നിൽ അരുന്ധതി അമ്മയായിരിക്കും,
കാശി മനസ്സിൽ ആലോചിച്ചു. അമ്മ കരഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അമ്മ കരഞ്ഞത് അവന് സഹിച്ചില്ല.
ആ വാർത്ത കേട്ട് കാശിയുടെ ചോര തിളച്ചു.
മുണ്ടും മടക്കി കുത്തി അവൻ പുറത്തേക്ക് പോകുന്നു കണ്ട് എല്ലാവരും ഒരു നിമിഷം അവനെ നോക്കി.
കോപം കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു.
ശേഖരനും ലക്ഷ്മിയും മക്കളും അവന്റെ വേഗത്തിലുള്ള പോക്ക് കണ്ട് പന്തികേടി തോന്നി. അവരവനൊപ്പം തിടുക്കത്തോടെ പുറത്തേക്ക് പോയി. ശ്രീലഗത്ത് അരുന്ധതി മക്കളും ആനന്ദ ഫാമിലിയും കുറച്ച് ബന്ധുക്കളും സംസാരിച്ചിരിക്കുകയായിരുന്നു. ജാനി ഒന്നും മിണ്ടാതെ ജീവനില്ലാത്ത പോലെ ബെഡിലിരിക്കുകയാണ്. അവളുടെ റൂമിലെ സോഫയിൽ ഗോവിന്ദനും ബാസിയും മകളെ നോക്കി വിഷമിച്ചിരിപ്പുണ്ട്. ജാനകിയും ഗീതയും സച്ചിയും കരഞ്ഞുകൊണ്ട് ജീവനില്ലാതെ പോലെ ഇരിക്കുന്ന അവളെ നോക്കിയിരിപ്പുണ്ട്. താഴത്തെ ബഹളം കേട്ട് ജാനി ഒഴിച്ച് റൂമിലിരിക്കുന്ന എല്ലാവരും അങ്ങോട്ട് പോയി. കാശിനാഥൻ നിലത്ത് കിടക്കുന്ന അനന്തന്റെ നെഞ്ചിലേക്ക് ചവിട്ടി നിൽക്കുകയാണ്.
ഈ കാമവെറി പിടിച്ച നായക്ക് സ്വന്തം മോളെ കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു?
എന്റെ മകളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരടാ?
ആനന്ദ് കോപിഷ്ഠനായി.
ഞാനോ? ഞാൻ അവളുടെ തോളനാണ്. അവളുടെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ അധികാരം എനിക്കുണ്ട്.
അനന്തനെ നെഞ്ചിൽ ചവിട്ടി അവൻ പറഞ്ഞു.
അയ്യോ എന്റെ മോനെ, എടാ പ്രാന്ത, എന്റെ മോനെ ദൈവം കാലെടുക്കണോ? മോനെ സിദ്ധു സഞ്ജു അവനെ പിടിച്ചു മാറ്റടാ.
അരുന്ധതി മക്കളോട് ആജ്ഞാപിച്ചു. സിദ്ധുവും സഞ്ജുവും കാശിയെ വരിഞ്ഞ് പിടിച്ചു മാറ്റി.
വിടടാ എന്നെ!
കാശിനാഥൻ കുതറി.
ജാനിക, ജാനിക ഇറങ്ങി വാ. ഇവരോട് പറ, ഈ കല്യാണത്തിൽ നിനക്ക് താല്പര്യമില്ലെന്ന്. ആരും നിന്നെ തടയില്ല. ഇവനെ വെറുപ്പാണെന്ന് പറ ജാനിക.
കാശിനാഥൻ അവരുടെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് മുകളിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. ജാനിക ഒന്നും കേട്ടില്ല. മരവിപ്പ് മാത്രമായിരുന്നു അവൾക്ക്. മിടികൾക്ക് ജീവൻ പോലും ഇല്ലെന്ന് തോന്നും പോലെ.
മാറണ!
കാശി സഞ്ജുവിനെ തള്ളിമാറ്റി സിദ്ധുവിന്റെ കൈ വിടുവിച്ച് മുകളിലേക്ക് ഓടി. സഞ്ജു കാശിയുടെ പിന്നാലെ പോയി അവനെ തടഞ്ഞു വെച്ചു.
ശേഖരേട്ടൻ, എന്താണ് നോക്കിയിരിക്കുന്നത്? മകൾ ചെയ്യുന്ന കണ്ടില്ലേ?
ആനന്ദ് അയാളോട് ചൂടായി. ശേഖരൻ ലക്ഷ്മിയെ തറപ്പിച്ചു നോക്കി. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി.
താൻ ഞങ്ങളുടെ അച്ഛനോട് ചൂടാവല്ലേ?
ശേഖരന്റെ ബാക്കി മക്കൾ ആനന്ദിനോട് വഴക്കായി. സഞ്ജുവും കാശിയും പരസ്പരം അടിയായി. ഗോവണിപ്പടിയിൽ നിന്ന് രണ്ടാളും ഉരുണ്ട് താഴേക്ക് വന്നു. സഞ്ജുവിനെ ചവിട്ടി കാശി എഴുന്നേറ്റ് മുകളിലേക്ക് ഓടാൻ നിന്നു.
ആനന്ദ് ശങ്കർ, ജാനിക ഇവിടെ വന്ന് സമ്മതമല്ലെന്ന് പറഞ്ഞ അപ്പൊ താൻ ഇവിടം വിട്ട് പോണം. ഇവിടം വിട്ട് മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ നിന്നും.
കാശി ഉറക്കെ പറഞ്ഞു.
നീ ചെല്ലടാ, അവളുടെ മനസ്സുമാറ്റി നീ ഒന്ന് കൊണ്ടുപോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അവൾക്ക് സമ്മതമാണ് ഈ വിവാഹത്തിന്. അവൾ ഇങ്ങോട്ട് വന്ന് അനന്തന് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ നീ ഇറങ്ങിപ്പോണം ഇവിടെ നിന്ന്, ഇവളുടെ ജീവിതത്തിൽ നിന്ന്. താൻ പറഞ്ഞ ഈ രണ്ട് കാര്യവും നടപ്പില്ല. ഇതെന്റെ അമ്മയുടെ വീടാണ്. അവളെ എന്റെ അമ്മ എന്റെ കൈ നോക്കാൻ ഏൽപ്പിച്ച പെണ്ണാണ്. അവളുടെ ലൈഫ് അവള് തീരുമാനിക്കും. ഡാ, ഡാ പോട. ജാനിക, ജാനിക.
കാശി അവളുടെ റൂമിലെ ഡോറ് തുറന്നു. എല്ലാവരും അവന്റെ പുറകെ റൂമിലേക്ക് ചെന്നിരിക്കുന്നു. കാശി അവൾക്ക് മുമ്പിൽ മുട്ടുത്തിയിരുന്നു.
ജാനിക, നീ പറ. ഈ വിവാഹാലോചന നിന്റെ താല്പര്യത്തോടെയാണ് നടക്കുന്നത്. നിന്നെ ഇയാൾ നിർബന്ധിച്ചല്ലേ? പറ, നീ പറ. ഇയാളോട് നിനക്ക് ഈ വിവാഹം വേണ്ടെന്ന്.
കാശി മരവിച്ചിരിക്കുന്ന അവളോട് ആനന്ദിനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ആനന്ദിനൊരു കൂസലും ഉണ്ടായിരുന്നില്ല.
ജാനിക പറ, ജാനിക ഇയാളോട് പറ, ജാനിക.
കാശി അവളുടെ തോളിൽ പിടിച്ചു കുളിക്കൊണ്ട് ചോദിച്ചു. ആനന്ദ് ശങ്കറും കാശിയും തമ്മിൽ വാക്ക് തർക്കമായി.
ജാനിക പറ, ഇയാളോട് വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
ജാനിയൊന്നും മിണ്ടിയില്ല. ആനന്ദ് പുച്ഛത്തോടെ കാശിയെ നോക്കി.
ജാനിക പറ,
അവൻ ഒരുപാട് തവണ തോളിൽ പിടിച്ചു കുലുക്കി ചോദിച്ചിട്ടും അവളൊരു അക്ഷരം മിണ്ടിയില്ല. കാശി ഒരു നിമിഷം അവളിൽ നിന്ന് മുഖം തിരിച്ചപ്പോൾ ആനന്ദൻ അവളുടെ ഉള്ളിലേക്ക് കാമത്തോടെ നോക്കി സ്വന്തം ചുണ്ടിൽ കടിക്കുകയായിരുന്നു. കാശിനാഥൻ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ചു ചവിട്ടി. സകല കലിയും തലക്കി പിടിച്ച് അവൻ ആനന്ദനെ എടുത്തെറിഞ്ഞു.
അയ്യോ!
അരുന്ധതി അലറി. അരുന്ധതി കാശിയെ തള്ളിമാറ്റി. കാശി അതൊന്നും വകവെക്കാതെ അനന്തനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോയി. ജാനിക അപ്പോഴും ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുകയായിരുന്നു. ആര്യ എല്ലാം കണ്ട് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഹാളിൽ അനന്തനെ അടിക്കുന്ന അവനെ സിദ്ധുവും സഞ്ജുവും ചുറ്റിപ്പിടിച്ചു. ആദ്യം ബാക്കി ചേട്ടന്മാരും കാശി അവരിൽ നിന്ന് അകത്തി മാറ്റി. കാശി അനന്തനെ പോയി വീണ്ടും അടിച്ചു.
തൊട്ടുപോകരുത് അനന്തേട്ടനെ!
ജാനികയുടെ സ്വരം കേട്ട് എല്ലാവരും അവളെ നോക്കി. ജാനി കാശിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു.
എന്റെ അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, അത് ചോദിച്ചത് നിങ്ങൾ ആരാണ്? എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ വിവാഹം നടത്തുന്നത്. എനിക്ക് അനന്തേട്ടനെ ഇഷ്ടമാണ്. ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ ആരാണ്? എറിഞ്ഞിപ്പോകരുത്. എനിക്ക് നിങ്ങൾ വെറുപ്പാണെന്ന് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. പിന്നെ പിന്നെ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരുന്നത്?
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.